God could use.
ദൈവത്തിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞ മൂന്ന് ചെറുപ്പക്കാരുടെ കാര്യങ്ങൾ നാം പഠിച്ചു വരികയായിരുന്നു. അതിൽ മൂന്നാമത്തെ ആളിനെ കുറിച്ച് ഇന്ന് രാവിലെ നമുക്ക്
ചിന്തിക്കാം.
ഇന്ന് നാം ദാനിയൽ എന്ന് പറഞ്ഞ ദൈവ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുകയാണ്.
These were the three young men, most outstanding young men in the Old Testament.
പഴയ നിയമത്തിൽ ദൈവം അത്ഭുതകരമായ നിലയിൽ ഉപയോഗിച്ച ദൈവ മനുഷ്യരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പേരെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഈ മൂന്ന് പേരെ കുറിച്ചും, അതായത് ജോസഫ്, ദാവീദ്, ദാനിയേൽ, ഈ മൂന്ന് പേരെ കുറിച്ചും പൊതുവായിട്ട് പറയാവുന്ന ഒരു കാര്യം ഇതാണ്:
In the same category as the prophets like Elijah and Isaiah, etc.
യെശയ്യാവിനെ പോലെയും ഏലിയാവിനെ പോലെയും പ്രവാചക ഗണത്തിൽ പെട്ടവരായിരുന്നില്ല ഈ മൂന്ന് പേരും.
In other words, they were not full-time workers.
നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ പൂർണ്ണ സമയ കൃത്യ പ്രവർത്തകരായിരുന്നില്ല അവർ.
They were all three in secular jobs.
ഈ മൂന്ന് പേരും ലോകത്തിലെ വിവിധ തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ ആയിരുന്നു.
And in that sense, they are an example to all of us.
ആ നിലയിൽ നാം ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന ഈ മൂന്ന് പേരുടെയും ജീവിതം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മാതൃകയാണ്.
God calls only about 1% of people to full-time work.
കർത്താവിന്റെ മക്കളിൽ ആകമാനം 1%-ൽ അധികം പേര് പൂർണ്ണസമയ ക്രിസ്തീയ പ്രവർത്തനത്തിന് വേണ്ടി കർത്താവ് വിളിക്കുന്നില്ല.
99% of wholehearted Christians are called to be witnesses in a secular occupation.
കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കുന്ന ദൈവമക്കളിൽ 99% പേരും ഏതെങ്കിലും ഭൗതികമായ ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ സേവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്.
സോ വി കൻ ഫൈൻഡ് ഗ്രേറ്റ് എൻകറേജ്മെന്റ് ഫ്രം ദീസ് ത്രീ ഔട്ട്സ്റ്റാൻഡിംഗ് യങ് മെൻ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്, ഓൾ ഓഫ് ഹും വേർ ഇൻ സെക്യുലർ ജോബ്സ്.
നാം ചിന്തിക്കുന്ന ഈ മൂന്ന് പേരും ഭൗതികമായ ഓരോ ഉത്തരവാദിത്തങ്ങൾ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു. നമുക്കെല്ലാം മാതൃകയായിരിക്കുന്നു.
ദേ ഹാഡ് വെരി ഹൈ പൊസിഷൻസ് ഇൻ സെക്യുലർ ജോബ്സ്.
ലോകത്തിൽ വളരെ ഉന്നതമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു ദൈവം ഉപയോഗിച്ച ഈ ദൈവപുരുഷന്മാർ.
That teaches us that Christians can also have high positions and be outstanding and upright in their work.
ഇവരുടെ മൂന്ന് പേരുടെയും ജീവിതം നമുക്ക് നൽകുന്ന പാഠം ഇതാണ്: ക്രിസ്തീയ വിശ്വാസികൾക്ക് ലോകത്തിൽ ഉന്നതമായിരിക്കുന്ന ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ, ജോലികൾ ചെയ്യുകയും അതേ സമയത്ത് തന്നെ കർത്താവിന്റെ സാക്ഷികളായിരിക്കാൻ കഴിയുകയും ചെയ്യും.
We also see that all three of them face jealousy from other people.
നാം കാണുന്നതായിരിക്കുന്ന ഒരു പൊതുവായ കാര്യം, ഇവർ മൂന്ന് പേരും മറ്റുള്ളവരിൽ നിന്ന്, അവരുടെ അടുത്ത ആളുകളിൽ നിന്ന് വലിയ അസൂയയ്ക്ക് പാത്രമായവരാണ് എന്നുള്ളതാണ്.
We know that Joseph faced jealousy from his own brothers.
നാം കണ്ടു ജോസഫ് തന്റെ സ്വന്തം സഹോദരന്മാരുടെ അസൂയയ്ക്ക് പാത്രമായി.
And David faced jealousy from Saul.
രാജാവായിരുന്ന ശൌലിൽ നിന്നും ദാവീദിന് എത്ര വലിയ എതിർപ്പ്, അസൂയ നേരിടേണ്ടി വന്നു.
And later, even from his son Absalom.
പിൽക്കാലത്ത് ദാവീദിന്റെ മകൻ അബ്സാലോം തന്നെ തന്റെ പിതാവിനെതിരെ തിരിയുന്നതായി നാം കാണുന്നു.
And Daniel also was so outstanding in his work that in Daniel 6 we read that his colleagues were jealous of him and accused him to the king.
ദാനിയൽ 16-ാം അധ്യായത്തിൽ നാം കാണുന്നതുപോലെ രാജ്യത്ത് തന്നെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തത്തിൽ താൻ അത്രയധികം പ്രഗത്ഭനായിരുന്നതുകൊണ്ട് തന്റെ സഹപ്രവർത്തകർ തന്നെ അവനെക്കുറിച്ച് അസൂയപ്പെട്ടു എന്ന് നാം കാണുന്നു.
സോ ദാറ്റ് ഈസ് ഓൾസോ അനദർ വെരി ഇൻട്രസ്റ്റിംഗ് തിങ് ദാറ്റ് ഓൾ ദീസ് മെൻ ഫേസ് ജലസി ഫ്രം അദേഴ്സ്.
ഈ ദൈവത്തിന്റെ ഉപയോഗിച്ച മനുഷ്യരെല്ലാം മറ്റുള്ളവരിൽ നിന്നും അസൂയ അവർ നേരിട്ടു എന്നുള്ളത് രസകരമായിരിക്കുന്ന ഒരു കാര്യമാണ്.
ജലസി ബിഗാൻ വിത്ത് king who was jealous of Abel.
ഈ അസൂയ എന്ന് പറയുന്ന കാര്യം മനുഷ്യന്റെ ചരിത്രത്തിൽ തുടങ്ങിയത് കയീനിലാണ് ഹാബേലിനോട് അവന്റെ സഹോദരനോട് അവൻ അസൂയ തോന്നി.
We can say the first sin that is described in the Bible outside the Garden of Eden.
ഏദൻ തോട്ടത്തിന്റെ വെളിയിൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ പാപവും അസൂയ തന്നെയാണ് എന്ന് നമുക്ക് പറയാം.
Cain and Abel were the starters of two different religions.
കയീനും ഹാബേലും വ്യത്യസ്തങ്ങളായ രണ്ട് മതങ്ങളുടെ തുടക്കം ഇട്ടവരാണ്.
Cain started false religion and Abel was the one who founded, you can say, a life of spirituality.
Cain തെറ്റായിരിക്കുന്ന മതങ്ങളുടെ ആരംഭം കുറിച്ചവനായി നാം ചിന്തിച്ചാൽ ഹാബേൽ മറുവശത്ത് ആത്മീയ തലത്തിലുള്ളതായിരിക്കുന്ന ഒരു ദൈവാന്വേഷണത്തിന്റെ മാർഗത്തിന്റെ
തുടക്കക്കാരനാണ്. As being religious in our attitude to the true God as opposed to being spiritual.
Aatmeeyamayirikkuna oru manobhavam devathodu undayirikkunnathinte edir dishayil adine ediraayittulla oru madabhaktiyude manobhavam devathodulla vishayathil undaguna aa karyathe kurichaanu njan paranjathu kayin thudangavittathu avan oru thettaya madam thudangiyennalla.
Finally in the book of Revelation these two streams that started with Cain and Abel ends with Babylon and Jerusalem.
Velippadu pustakathilekku nam varumbolekkum nam kaanana oru satyam Kainum Habelum thodangi vechathayirikkuna ee rendu tharagal oduvil vanna Jerusalemilum Babylonilum vanna avasanikkunnu.
And so we learn something that one of the primary characteristics of the leaders of Jerusalem leaders of Babylon is jealousy.
Adhil nam grahikkunna oru karyam ബാബിലോൺ എന്ന് പറഞ്ഞ വ്യവസ്ഥിതിയുടെ നേതാക്കന്മാരുടെ ഒരു പ്രധാന സ്വഭാവ വിശേഷം അസൂയയാണ്.
Founded by Cain, who was jealous of Abel.
തന്റെ സഹോദരനായ ഹാബേലിനെ കുറിച്ച് അസൂയ പൂണ്ടവനായ കയീൻ തുടങ്ങി വെച്ച ആ ഒരു ധാര ആ ഒരു വഴിയാണ്. യേശുവിന്റെ കാലത്തും ഈ രണ്ട് മുഖ്യ ധാരകൾ ഉണ്ടായിരുന്നു. അന്നത്തെ പരീശന്മാർ യേശുവിനോട് അത്യധികം അസൂയാലുക്കളായിരുന്നു. ഇന്നും അതേ കാര്യം നാം മത ലോകത്തിൽ കാണുന്നുണ്ട്.
The leaders of Babylon are very jealous of those who are the true servants of God.
കർത്താവിന്റെ യഥാർത്ഥ ദാസന്മാരായിരിക്കുന്നവരോട് അത്യധികം അസൂയ ഉള്ള മനോഭാവമാണ് ബാബിലോണിലെ
നേതാക്കന്മാർക്കുള്ളത്.
അവരുടെ അസൂയ വിവിധ തരത്തിൽ പ്രകടമാകാറുണ്ട്. കർത്താവിനെ യഥാർത്ഥമായി സേവിക്കുന്ന ഒരാളിന്റെ പേര് മോശമാക്കുവാൻ അവരാവണം ശ്രമിക്കും. ഒരുപക്ഷെ അങ്ങനെ ഒരുവിനെ ഇല്ലാതെയാക്കുവാനും അവർ ആഗ്രഹിച്ചേക്കും.
And the Pharisees killed Jesus.
Habelne Cain konnathu pole Yesuvine parishanmar konnathu pole.
In Paul's time also there were the Jews who were against him.
Paulusinte kaalathilum nam karyangal vyathasthamayittalla kaanunnathu Yehudanmar avane vagavaruthuvan anveshichukondirunnu.
They all tried to kill him.
Avar sada Paulusinte pirage aayirunnu avante jeevan anveshichu.
We should not be surprised when we see that type of jealousy on the part of others when they see the work of God in our midst.
നമ്മുടെ നടുവിലുള്ള ദൈവിക പ്രവൃത്തിയുടെ പേരിൽ മറ്റുള്ളവർ നമ്മളോട് അസൂയയോടെ പെരുമാറുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകരുത്.
But the thing we have to be careful about is this.
എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്.
If you have jealousy, then you are a part of Babylon too.
എന്ന് കേൾക്കുന്ന നാം ഓരോരുത്തരും നാം അസൂയയുള്ളവരാണെങ്കിൽ നാം ബാബിലോൺ എന്ന് പറഞ്ഞ വ്യവസ്ഥിതിയുടെ ഒരു ഭാഗമാണ്.
You don't have to worry about other people being jealous about you, but be careful that you're not jealous of somebody else.
മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് അസൂയയുള്ളവരാണോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ആരോടെങ്കിലും അസൂയയുണ്ടോ എന്നുള്ള കാര്യമാണ് ഇന്ന് രാവിലെ ചിന്തിക്കേണ്ടത്.
The moment you become jealous of someone, even within your own church, you have moved out of Jerusalem and you're on the path to Babylon.
നിങ്ങളുടെ സ്വന്തം പ്രാദേശിക സഭയിൽ തന്നെ മറ്റേതെങ്കിലും ഒരു സഹോദരനെ കുറിച്ചോ സഹോദരിയെ കുറിച്ചോ നിങ്ങളുടെ ഹൃദയത്തിൽ അസൂയ പൊങ്ങി വരുമ്പോൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ ബാബിലോൺ എന്ന് പറഞ്ഞ ആ മ്ലേച്ഛമായ മതവ്യവസ്ഥയുടെ ഭാഗമായി കഴിഞ്ഞു.
Be very careful to keep jealousy out of your heart always.
സദാ സമയവും നിങ്ങളുടെ ഹൃദയത്തെ അസൂയയിൽ നിന്നും മോചിപ്പിച്ച് നിർത്തുവാൻ നിങ്ങൾ ഉത്സാഹിക്കണം.
The enemies of these three men of God had one unique common feature. They were all jealous of these godly men.
Naam sindichondirikkunna ee moonu perudeyum shatrukalkku oru pothu swabhavam undayirunnu avarellavarum asiyalukkalayirunnu.
If you have jealousy, you are an enemy of God and his people.
അതുകൊണ്ട് രാവിലെ നമുക്ക് ഓർക്കാം, നമ്മുടെ ഹൃദയത്തിൽ അസൂയ കുടികൊള്ളുന്നെങ്കിൽ നാം ദൈവത്തിന്റെ പ്രവർത്തിക്ക് ദൈവമക്കൾക്ക് എതിരാണ്.
One mark of jealousy is that you want to get that person out of a place of favor and blessing.
ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ കരുണയും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടത്തു നിന്നും ഒരുവനെ അവിടെ നിന്നും തട്ടി മാറ്റുവാനുള്ള നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലെ ആഗ്രഹമാണ് അസൂയയായിട്ട് വെളിപ്പെടുന്നത്.
I believe the first manifestation of jealousy was actually found in Satan.
എന്റെ വിശ്വാസം ഈ അസൂയയുടെ ആദ്യത്തെ വിത്തുകൾ മുളച്ചത് സാത്താന്റെ ഹൃദയത്തിലാണ് എന്നാണ്.
How many of you know that Satan was the first person who lived in the Garden of Eden long before Adam came there?
ദൈവം സൃഷ്ടിച്ച ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ വരുന്നതിന് അനേക നാളുകൾ മുൻപ് ഏദനിൽ വാണിരുന്നവനാണ് ലൂസിഫർ, പിശാച് എന്ന് നിങ്ങൾക്കറിയാമോ?
You don't know that it's written in Ezekiel chapter 28.
യെസക്കേലിന്റെ പ്രവചനം 28-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ആ കാര്യം പരിചയമില്ലെങ്കിൽ ശ്രദ്ധിക്കാൻ കഴിയും.
Ezekiel 28, before Lucifer fell and became the devil.
ലൂസിഫറിന് ഗർവമുണ്ടായി അവൻ വീഴുന്നതിന് മുൻപേ.
Here it talks about his fall. He was the anointed cherub, verse 14.
14-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ അവൻ ചിറക് വിടർത്തുന്ന മറയ്ക്കുന്ന അഭിഷക്തനായ കെരൂബായിരുന്നു.
Verse 17, the crowd and evil, he fell.
17-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് അവന്റെ സൗന്ദര്യ നിമിത്തം അവൻ നിഗളിച്ചു, അവൻ വീണു.
Where did he live?
എന്നാൽ എവിടെയാണ് അവൻ താമസിച്ചത്?
Verse 13, you were in Eden, the garden of God.
13-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് നിന്നെ തീർത്ഥനാളിൽ നിന്നിൽ ഉള്ള തങ്കങ്ങളുടെയും. 13.
That was in verse 13.
ദൈവത്തിന്റെ തോട്ടത്തിൽ നീ ആയിരുന്നു, ദേവപർവ്വതത്തിൽ നീ ആയിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. വിശുദ്ധ ദേവപർവ്വതത്തിൽ എന്നുള്ളത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ തോട്ടം അല്ലെങ്കിൽ ഏദൻ എന്ന് തന്നെയാണ് അർത്ഥം. ക്ഷമിക്കണം, അതെ, അതിന്റെ ആദ്യ ഭാഗത്തുണ്ട്. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു.
സോ in Genesis chapter 1 verse 1 when God created the earth, there was a garden of Eden that he created.
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നിടത്ത് ഈ തോട്ടവും ദൈവ സൃഷ്ടിയിൽ ഉണ്ടായിരുന്നു.
ലൂസിഫർ was there.
അവിടെ ലൂസിഫറിനെ ആക്കിയിരുന്നു.
And when he fell, the earth became in a chaos like Genesis 1-2.
ലൂസിഫറിന്റെ വീഴ്ചയോടുകൂടി ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. ഉൽപ്പത്തി 2-ൽ കാണുന്നത് പോലെ.
God remade the earth in Genesis chapter 1, the whole 6 days.
ഉൽപ്പത്തി 1-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് പോലെ 6 ദിവസം കൊണ്ട് ദൈവം പാഴും ശൂന്യവുമായി ഭൂമിയെ വീണ്ടും മനുഷ്യവാസയോഗ്യമാക്കി തീർന്നു.
He made the garden of Eden. That is the second one.
ശരിക്കു പറഞ്ഞാൽ വീഴ്ചയോടുകൂടി ആ മഹത്വം നഷ്ടപ്പെട്ട ഏദൻ തോട്ടവും ദൈവം പുനർസൃഷ്ടി നടത്തി രണ്ടാമത്തെ ഒരു ഏദൻ തോട്ടത്തിലാണ് ആദമനെ
ആക്കിയത്.
ആദമനെ ദൈവമാക്കിയത് രണ്ടാമത്തെ ഏദൻ തോട്ടത്തിലായിരുന്നു എന്നതാണ് സത്യം.
ലൂസിഫർ saw that.
ലൂസിഫറിന് ഈ കാര്യം കണ്ടപ്പോൾ അവന്റെ ഹൃദയത്തിൽ അസൂയ പൊന്തി വന്നു. ഒരിക്കൽ ഞാന് വിരാജിച്ചിരുന്ന ഞാൻ വാണിരുന്ന ആ തോട്ടത്തിൽ ഇതാ പുതിയൊരുവൻ വന്നിരിക്കുന്നു. എങ്ങനെയെങ്കിലും എന്റെ പഴയ ആ പാർപ്പിടത്തിൽ നിന്നും ഈ പുതിയ മനുഷ്യനെ പുറത്താക്കണം. അതിൽ അവൻ വിജയിച്ചു എന്നുള്ളതാണ് നാം കാണുന്നത്.
When you see somebody blessed materially or in some other way, if you don't have a blessing.
ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വന്തമല്ലാത്ത ഏതെങ്കിലും നിലയിലുള്ള ഒരു അനുഗ്രഹം, ഭൗതികമോ അല്ലാത്തതോ ഒരു അനുഗ്രഹം മറ്റൊരാളിന് ഉള്ളതായി നിങ്ങൾ കാണുമ്പോൾ,
how do you feel?
നിങ്ങളുടെ മനസ്സിൽ അതിനെക്കുറിച്ച് എന്താണ് തോന്നാറുള്ളത്? നിങ്ങളുടെ സഭയിലുള്ള ഒരു സഹോദരനായിക്കൊള്ളട്ടെ,
can you rejoice with him?
അവനോടുകൂടെ സന്തോഷിക്കുവാൻ.
Can you rejoice with a brother who's built a house when you yourself are in a rented house?
നീ ഒരു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ സ്വന്തമായിട്ട് ഒരു വീട് പണിയുവാൻ അവസരം ലഭിച്ച ഒരു സഹോദരനെ കുറിച്ച് നീ സന്തോഷിക്കാറുണ്ടോ?
Can you rejoice with someone whose children are doing well when your children are not doing well?
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച അളവിൽ നന്നായിട്ട് പഠിക്കുകയോ ജോലിയോ ആയിട്ടില്ല, മറ്റുള്ള ഒരു സഹോദരന്റെ മക്കൾ അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവന്റെ നന്മയിൽ സന്തോഷിക്കാൻ കഴിയുമോ? മറ്റു ചില സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മീയ മനോഭാവമുള്ളവരായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുമോ?
jealousy of some other sister for something or the other she has which you don't have.
Priya sahodri nilakillatha matte endengilum swabhavamo nanneyulla mattoru sahodariye kurichu santoshikkuvan nilakku kazhiyumo.
Please remember, in all these cases that we studied, jealousy is a mark of the enemies of God.
Naam padikkunna ee moonu divasatheyum ദൈവപുരുഷന്മാരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ശത്രുക്കളുടെ സ്വഭാവവിശേഷമായിരുന്നു അസൂയ
എന്നത്.
ഏതെങ്കിൽ കടന്നു വന്നതായിരിക്കുന്ന ആ പാമ്പിനെ പോലെ നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും ഇഴഞ്ഞു നടക്കുന്ന ആ വിഷപ്പാമ്പാണ് അസൂയ എന്നുള്ളത് നാം മറക്കരുത്.
Jerusalem by King Nebuchadnezzar and taken to Babylon.
Daniel 11th chapter nam kaanunu Nebuchadnezzar raja Jerusalemil ninnu adigalai pidichu kondu poya manushil cherpakkaran oruvanayirunnu Daniel.
And this was a time when Jeremiah had been prophesying in Israel.
Israelil pravachanaya Jeremiah pravachichu kondirna kaalagattam.
It's quite likely that Daniel must have met with Jeremiah.
ചെറുപ്പക്കാരനായ ദാനിയേൽ പ്രവാചകനായ യിർമ്യാവിനെ നിശ്ചയമായും പരിചയപ്പെട്ടിട്ടുണ്ടാവും.
ദാനിയേൽ must have been about 17 or 18 and Jeremiah was probably about 50.
ആ സമയത്ത് ദാനിയേലിന് ഒരു 17 18 വയസ്സേ ഉണ്ടാവൂ, പ്രവാചകനായ യിർമ്യാവിന് ഒരു 50 വയസ്സെങ്കിലും ഉണ്ടാകും.
I can imagine that Jeremiah must have encouraged Daniel to be faithful when he goes to Babylon.
യെരുശലേമിൽ നിന്ന് വടിയായി ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്ന ഈ ചെറുപ്പക്കാരനായ സ്നേഹിതനോട് പ്രവാചകനായ യിർമ്യ അവനെ ഉത്സാഹിപ്പിച്ച് സംസാരിച്ചു കാണും, അവിടെ നീ ദൈവത്തിന്റെ മുൻപാകെ വിശ്വസ്തനായിരിക്കണം ദാനിയേലേ.
And how Daniel's relationship with Jeremiah was probably something like Timothy to Paul.
ഞാൻ വിചാരിക്കുന്നത് യിർമ്യാവിന് ദാനിയേലിനോടുണ്ടായിരുന്ന ബന്ധം പൗലോസിന് തിമോത്തിയോസിനോടുണ്ടായിരുന്നതുപോലെ ഒരു കൂട്ടായ്മ ബന്ധമായിരിക്കണം.
It's a wonderful thing if you as a young person can relate to another godly man, be subject to his advice in your life.
ചെറുപ്പക്കാരൻ ആയിരിക്കുന്ന സഹോദര സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ ദൈവഭക്തനായിരിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഒരു ഹൃദയബന്ധമുണ്ടായിരിക്കുകയും ആ ദൈവ മനുഷ്യന്റെ ആലോചന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും കഴിയുകയും ചെയ്താൽ വലിയൊരു ഭാഗ്യമാണ്.
ജോസഫ് must have spent long hours with his father who was a godly man.
ദൈവത്തെ ഭയപ്പെട്ടിരുന്ന തന്റെ പിതാവായ യാക്കോബിനോട് ജോസഫ് ദീർഘമണിക്കൂറുകൾ ചിലവഴിച്ചു കാണും എന്ന് എനിക്കറിയാം.
I'm sure David spent many hours with the old Samuel, the prophet who anointed him.
വാർദ്ധക്യത്തിലെത്തിയ പ്രവാചകനായിരിക്കുന്ന ശമുവേലിനോടൊപ്പം ബാലനായിരുന്ന ദാവീദ് മണിക്കൂറുകൾ സമയങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം.
Young Daniel must have sought out the company of Jeremiah.
അതുപോലെ തന്നെ ചെറുപ്പക്കാരനായ ദാനിയേലും പ്രവാചകനായ ദൈവമനുഷ്യനായ യിർമ്യാവിന്റെ കൂട്ടായ്മ അവന്റെ സഹവാസം അധികം അന്വേഷിച്ചു
കാണും.
യിർമ്യാവ് ചെറുപ്പക്കാരനായിരിക്കുന്ന ദാനിയേലിനെ പോലെ ഒരാളെ കണ്ട് വളരെ സന്തോഷിച്ചു കാണും.
Jeremiah had started prophesying before Daniel was born.
ദാനിയേൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ യിർമ്യാവ് പ്രവാചക ശുശ്രൂഷ തുടങ്ങിയിരുന്നു.
Jeremiah was also perhaps about 17 years old when he started prophesying.
യിർമ്യാവും പ്രവചിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു 17 വയസ്സുകാരനായിരുന്നിരിക്കണം.
Because in the first chapter of Jeremiah he says, Lord, I don't know how to speak. Jeremiah 1:6, I'm only a youth.
ഞാനത് പറയുവാൻ കാരണം യിർമ്യാ പ്രവചകന്റെ പ്രവചന പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിൽ തന്നെ അവൻ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഞാനൊരു ബാലനാണല്ലോ ഒരു ചെറുപ്പക്കാരനാണല്ലോ.
യിർമ്യാ
1:7 നാം കാണുന്നു, യഹോവ എന്നോട് അരുളിച്ചത് നീ ഒരു ചെറുപ്പക്കാരനാണെന്ന് നീ പറയരുത്.
He recognized Jeremiah, how as a young man God picked him up and used him, and he must have told that to Daniel.
യിർമ്യാവിന് നന്നായിട്ട് ഓർമ്മയുണ്ടായിരുന്നു, നന്നെ ചെറുപ്പമായിരുന്ന സമയത്ത് യഹോവയായ ദൈവം തന്നെ ഇസ്രായേലിന്റെ ഒരു പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്ത് തന്നെ അഭ്യസിപ്പിച്ച് തന്നെ ഉത്സാഹിപ്പിച്ച കാര്യങ്ങൾ.
Jeremiah prophesied for about 40 years.
ഏതാണ്ട് 40 വർഷം നീണ്ടു നിന്ന ഒരു കാലഘട്ടം യിർമ്യാവ് ഇസ്രായേലിൽ പ്രവചിച്ചു. ഈ സമ്മർദ്ദങ്ങളിലൊക്കെ ഇസ്രായേലിൽ ഒരു ദൈവ മനുഷ്യനെ അവന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല.
Grew up called Ezekiel and was taken to Babylon.
Ezekiel ennu paranja oru cherppakaran Jerusalemil undayirunnu ennal avaneyum adinayayi Babylonilekku pidichu kondu poyi.
And Daniel younger than his teacher.
യോസഫിനെക്കാളും പ്രായത്തിൽ ഇളയവനായിരുന്നു ദാനിയൽ.
He was born much later.
വർഷങ്ങൾ കഴിഞ്ഞാണ് ദാനിയൽ ജനിച്ചത്.
But in the early years of Jeremiah's prophecy, maybe for 20-25 years, he never, there was not one godly man in Israel.
യിരമ്യാ പ്രവചനന്റെ ശുശ്രൂഷ കാലഘട്ടത്തിന്റെ ആദ്യ സമയത്ത് ഒരു ഒറ്റയാള് പോലും ഈ നിലയിലെ ഒരു ചെറുപ്പക്കാരനെ അവന് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. ഞാനത് പറയുവാൻ കാരണം യിരമ്യാ പ്രവചനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്.
Lord told Jeremiah, go through the streets of Jerusalem and see if you can find even one man who does justice and who seeks truth, and I will pardon her.
യിരമ്യാ പ്രവചനത്തിന്റെ 5-ാം അധ്യായം 1-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. അവനോട് ദൈവം പറയുകയാണ്, നീ ചുറ്റി നടന്നിട്ട് യെരുശലേമിൽ ഒറ്റ മനുഷ്യന് ദൈവത്തെ അന്വേഷിക്കുകയും ഒരുത്തനെ അങ്ങനെ ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്ത കാണിക്കുകയും ചെയ്യുന്നവനെ നീ തിരയുക എന്ന് പറഞ്ഞു.
God said, if I find 10, I'll spare it.
സോദോമിന് വേണ്ടി അബ്രഹാം ദൈവത്തോട് പക്ഷപാതം ചെയ്ത സമയത്ത് ദൈവം പറഞ്ഞ് 10 പേരെ നീതിമാന്മാരെ അവിടെ കണ്ടാൽ ഞാൻ നശിപ്പിക്കുകയില്ല.
യിരമ്യാവിനോട്
എന്നാൽ ഇപ്പോൾ ദൈവം പറയുന്നത് 10 പേര് വേണ്ട, ഒറ്റയാളിനെ കണ്ടാൽ മതി നീതി പ്രവർത്തിക്കുന്ന അവൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ യെരുശലേമിനെ നശിപ്പിക്കുകയില്ല, ഒരാൾ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്
സത്യം.
ഡാനിയൽ അപ്പോൾ എവിടെയായിരുന്നു?
ഡാനിയൽ
അപ്പോൾ ജനിച്ചിട്ടില്ലായിരുന്നു.
Ezekiel was not born.
Ezekiel was not born. So
can you imagine the delight that Jeremiah had when he finally met young Daniel? At last, he found a godly man.
ദൈവഭയമുള്ളതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ദാനിയേലിൽ ആദ്യമായിട്ട് യിരമ്യാവ് കണ്ടപ്പോൾ അവന്റെ ഹൃദയം എത്രയധികം സന്തോഷിച്ചിരിക്കണം.
But it was too late to spare the city of Jerusalem.
എന്നാൽ യെരുശലേം പട്ടണത്തെ ദൈവം വിട്ടുകളയുവാൻ വൈകിപ്പോയിരുന്നു. ദൈവത്തിന്റെ തീർപ്പ് നിവൃത്തിയായി.
30 വർഷം
മുൻപാണ് യെരുശലേമിനെ നശിപ്പിക്കുകയും അടിമകളായിട്ട് അവർ പോവുകയും ചെയ്യണമെന്നുള്ള പ്രവചനം വന്നത്.
Now here we read in Daniel chapter 1.
ദാനിയേൽ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ ദൈവം തന്റെ പരമാധികാരത്തിൽ ദാനിയേലിനിടയാക്കി.
Now generally speaking, I have found that when Christians get selected for big jobs, they usually get puffed up and proud.
ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളതായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്, ക്രിസ്ത്യ വിശ്വാസികൾ ചെറുപ്പക്കാർ വളരെ ഉന്നതമായിരിക്കുന്ന അഭികാമ്യമായ ജോലികളൊക്കെ ലഭിക്കുമ്പോൾ അവരുടെ ഹൃദയം നിഗളിച്ച് പൊങ്ങിപ്പോകാറുണ്ട്.
Daniel was a humble man right to the end of his life.
എന്നാൽ ദാനിയേൽ തന്റെ ജീവിത അവസാനം വരെയും ദൈവത്തിന്റെ മുൻപാകെ എത്രയും വിനയത്തോടെ നടക്കുന്നവനായിരുന്നു.
You read a prayer of his when he was 87 years old.
87 vayasulla oru vruthanayirunnappol Daniel prarthicha oru prarthana ningal shradhichal mathi.
He was taken captive when he was 17.
17 vayasullappolana avan oru adimayayi Babylonilekku poyathu.
Approximately, we don't know the exact
age. Njan oru desha prayam paranjane ullu.
70 years later, after the time of the captivity was over.
70 varsham neendu ninna പ്രവാസകാലം കഴിയുന്ന സമയത്ത് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ നാം അവന്റെ പ്രാർത്ഥന
വായിക്കുന്നു.
87 വയസ്സുള്ള ഒരു വയോവൃദ്ധനാണ് ഈ പ്രാർത്ഥനാ വാചകങ്ങൾ ഉരുവിടുന്നത് എന്നോർക്കണം.
He continues the same habit that he had from childhood.
തന്റെ ബാല്യം മുതലേ തൻ തുടങ്ങിവെച്ച നല്ല സ്വഭാവങ്ങൾ, രീതികൾ അവൻ കൈവിടാതെ സൂക്ഷിക്കുന്നതായി നാം കാണുന്നു.
Daniel chapter 9 verse 2, it says, he observed in the books the number of years that the Lord had revealed through Jeremiah the prophet for the desolations of Jerusalem, namely 70 years.
2-ാം വാക്യത്തിൽ 9:2-ൽ നാം കാണുന്നത് യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചു.
He was a person who studied God's word very carefully.
ദൈവത്തിന്റെ വചനം ശ്രദ്ധാപൂർവം പഠിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദാനിയേൽ.
See, Jeremiah was a man whom he had met.
യിരമ്യാവ് എന്ന് പറഞ്ഞ പ്രവാചകനെ ദാനിയേൽ കണ്ടുമുട്ടിയിരുന്നു.
While nobody in Israel respected Jeremiah as a prophet,
Daniel
recognized him as a prophet.
ദൈവത്തിന്റെ ഒരു പ്രവാചകനായിട്ട് യിരമ്യാവിനെ ഇസ്രായേലിൽ ആരും ബഹുമാനിക്കാതിരുന്ന കാലഘട്ടത്തിൽ ദാനിയേൽ യിരമ്യാവിനെ ബഹുമാനിച്ചിരുന്നു.
Today, even in Jesus' time, every Jew recognized Jeremiah as a prophet.
ഇന്നും യഹൂദന്മാരുടെ യേശുവിന്റെ കാലഘട്ടത്തിലും എല്ലാ യഹൂദന്മാരും യിർമ്യാവിനെ ഒരു പ്രവാചകനായി
അംഗീകരിക്കുന്നു.
എന്നാൽ യിർമ്യാവ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആ നാളുകളിൽ ആരും തന്നെ അവനെ ഒരു ദൈവത്തിന്റെ പ്രവാചകനായി അംഗീകരിച്ചിരുന്നില്ല.
Preaching, nobody recognized him as a prophet.
അതുപോലെ തന്നെ പ്രവാചകനായ യെശയ്യാവിന്റെ കാലഘട്ടത്തിലും അവന്റെ ജീവിതകാലത്ത് ആരും അവനെ ദൈവത്തിന്റെ മനുഷ്യനായി അംഗീകരിച്ചില്ല.
Isaiah says in chapter 53, Lord, who has believed our report?
യെശയ്യാപ്രവചനം 53 അധ്യായത്തിന്റെ തുടക്കത്തിൽ നാം ഈ വാക്കുകൾ കാണുന്നുണ്ടല്ലോ, കർത്താവേ ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു?
They killed him.
അന്നത്തെ ജനം അവനെ കൊല്ലുകയാണ് ചെയ്തത്.
They took a saw and sawed Isaiah into two pieces.
പ്രവാചകനായ യെശയ്യാവിനെ ഈർച്ചവാൾ കൊണ്ട് രണ്ടായിട്ട് അറുത്ത കൊല്ലുകയായിരുന്നു. എന്നാൽ അവന്റെ മരണശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഒരു പ്രവാചകനായിട്ട് അവൻ ബഹുമാനിക്കപ്പെടുവാൻ തുടങ്ങി. ദൈവത്തിന്റെ എല്ലാ പ്രവാചകന്മാരെ കുറിച്ചുമുള്ള അനുഭവം
ഇതുതന്നെയാണ്.
അവരുടെ ജീവിതകാലത്ത് ആരും അവരെ ദൈവത്തിന്റെ പ്രവാചകന്മാരായി അംഗീകരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ല. അവർ മരിച്ചവർക്ക് കല്ലറകളും തീർത്തതിന് വർഷങ്ങൾ കഴിഞ്ഞ് അവർ തിരിച്ചറിയും, ദൈവത്തിന്റെ ഒരു പ്രവാചകൻ, ഒരു ദൈവമനുഷ്യൻ ഞങ്ങളുടെ ഇടയിൽ സംസാരിച്ചിരുന്നല്ലോ.
But there were some rare people like Daniel who could recognize the true prophet of God in Jeremiah.
ജെറമ്യാവിലുള്ളതായിരിക്കുന്ന യഥാർത്ഥ ദൈവത്തിന്റെ പ്രവചന ശുശ്രൂഷയെ തിരിച്ചറിയുവാൻ ദാനിയേലിനെ പോലെ വളരെ വളരെ ചുരുക്കം പേരെ ആ കാലത്തുണ്ടായിരുന്നു.
Otherwise he wouldn't have studied the what Jeremiah had written.
ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ദാനിയേൽ യിർമ്യാവിനെ ഒരു പ്രവാചക ശ്രേഷ്ഠനായി ബഹുമാനിച്ചില്ലായിരുന്നെങ്കിൽ അവന്റെ പ്രവചനം ശ്രദ്ധാപൂർവം ദാനിയേൽ വായിക്കുകയില്ലായിരുന്നു.
That shows that Daniel had discernment.
അത് കാണിക്കുന്നത് ദാനിയേലിന് ആത്മീയ വിവേചനം ഉണ്ടെന്നാണ്.
He didn't care that other people called Jeremiah a false prophet.
യിർമ്യാവിനെ ഒരു 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 പൊള്ള പ്രവാചകനാണെന്ന് ജനം മുദ്രയടിച്ചു എന്നുള്ളത് ദാനിയേലിന്റെ വിഷയമല്ല. ദൈവജനത്തിന്റെ ചരിത്രം പഠിച്ച ദാനിയേലിന് അറിയാമായിരുന്നു കഴിഞ്ഞ തലമുറകളിൽ എല്ലാ യഥാർത്ഥ പ്രവാചകന്മാരെയും കള്ളപ്രവാചകന്മാരെന്ന് ജനം മുദ്രയടിച്ചിരുന്നുവെന്ന്.
Imagine a young 17 year old could discern that this was a true prophet of God when everybody called him a false prophet.
നിങ്ങൾ ആലോചിക്കണം, 17-18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ദൈവത്തിന് ഒരു പ്രവാചകനെ തിരിച്ചറിയത്തക്ക നിലയിൽ ഒരു വിവേചനാത്മാവ് ഉണ്ടായിരിക്കുന്നത്.
ഒരുപക്ഷെ
ദാനിയേലിന്റെ പിതാവ് പോലും ചിന്തിച്ചു കാണും യിർമ്യാവ് ഒരു കള്ളപ്രവാചകനാണെന്ന്. എന്നാൽ ഈ വിഷയത്തിൽ തന്റെ പിതാവിനോട് വിയോജിക്കുവാൻ ദാനിയേലിന് മടിയില്ലായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും ദാനിയേല് പിതാവിനെ ബഹുമാനിച്ചിരുന്നു, പക്ഷേ അവനോട് ഈ കാര്യത്തിൽ യോജിക്കുവാൻ അവൻ തയ്യാറായില്ല. അങ്ങനെയുള്ള ചെറുപ്പക്കാരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. ദൈവത്തിന് തന്നെ വിവേചനാത്മാവിനെ പകരുവാൻ കഴിയത്തക്ക നിലയിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരെ ആവശ്യമുണ്ട്. ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ ശ്രദ്ധാപൂർവ്വം പഠിക്കുവാൻ മനസ്സുവെക്കുന്നവർ സമയമെടുക്കുന്നു. ദാനിയൽ ചെയ്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നു. മൂന്നാം വാക്യത്തിലാണ് നാം കാണുന്നത്.
He began to seek God by prayer.
ദാനിയൽ പ്രാർത്ഥനയിൽ ഉപവാസത്തോടെ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി.
Now there's a difference between praying and, like it says here, seeking God by praying.
ഒരു കാര്യം മനസ്സിലാക്കണം, പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അന്വേഷിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്.
Millions of people pray.
ലക്ഷക്കണക്കിന് ആളുകൾ ഭൂമിയിൽ പ്രാർത്ഥിക്കുന്നവരായിട്ടുണ്ട്. നമുക്കറിയാം എല്ലാ മതസ്ഥരായിരിക്കുന്ന ആളുകളും പ്രാർത്ഥിക്കുന്നവരാണ്.
നോമിനൽ ക്രിസ്ത്യൻസ് പ്രേ ഇൻ ദി നെയിം ഓഫ് ജീസസ്.
നാമധേയ ക്രൈസ്തവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്.
There's a lot of difference between praying and seeking God in praying.
എന്നാൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതും പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്.
A lot of people, their prayer is a ritual.
അനേകരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഒരു പതിവ് പരിപാടിയാണ്.
ഫാമിലി പ്രേയർ ഇസ് എ റിച്വൽ.
കുടുംബ പ്രാർത്ഥന ഒരു വെറും ചടങ്ങാണ്. പ്രാർത്ഥന നല്ല കാര്യം തന്നെയാണ്. എന്നാൽ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ ദൈവമുഖം അന്വേഷിക്കുന്നെങ്കിൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയുള്ളൂ.
അതർവൈസ് ഇറ്റ് ഹാസ് നോ വാല്യൂ.
അല്ലെന്ന് വരികിൽ നമ്മുടെ പ്രാർത്ഥനകൾ എത്ര നീണ്ടതാണെങ്കിലും എത്ര ശക്തിയുള്ളതാണെങ്കിലും
അർത്ഥശൂന്യമാണ്.
നമ്മുടെ ചുറ്റുപാടുമുള്ള വിവിധ മതസ്ഥരായിരിക്കുന്ന ജാതികളുടെ പ്രാർത്ഥനയേക്കാൾ ഒട്ടും മെച്ചമായിരിക്കില്ല അപ്പോൾ നമ്മുടെയും പ്രാർത്ഥന. ദാനിയേലിന്റെ ജീവിതത്തിൽ നാം കാണുന്ന അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, അവനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു.
മെയിൻലി ദാറ്റ് ഹി സോട്ട് ഗോഡ്.
പ്രധാനപ്പെട്ട കാര്യം അവനൊരു ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതല്ല, മറിച്ച് അവന്റെ പ്രാർത്ഥനയെല്ലാം ദൈവത്തെ അന്വേഷിക്കുന്ന അന്വേഷണങ്ങളായിരുന്നു.
See, when I was a young Christian, I was in an assembly where they emphasized prayer a lot.
ഞാൻ ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്ക് വലിയ ഊന്നൽ കൊടുത്തിരുന്ന ഒരു സഭ ബന്ധത്തിലായിരുന്നു.
We were taught by our leader that you must, as soon as you get up from your bed, must kneel down.
ഞാനൊരു ചെറുപ്പക്കാരനായ വിശ്വാസിയായിരുന്നപ്പോൾ സഭയിലെ ഉത്തരവാദിത്തമുള്ള സഹോദരൻ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു, ഉറക്കം കഴിഞ്ഞ് രാവിലെ ഉണർന്നാൽ ഉടൻ തന്നെ കിടക്കക്കരിയിൽ മുട്ടുകുത്തി
പ്രാർത്ഥിക്കണം,
അങ്ങനെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് തിരുവചനം വായിക്കണം. ഞാനത് വളരെ നിഷ്കർഷയോടെ ചെയ്തു
വന്നു.
അതുപോലെ തന്നെ
എന്നെ
പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം, ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപും ഒടുവിൽ ചെയ്യേണ്ട കാര്യം മുട്ടിന്മേൽ നിന്ന് ദൈവവചനം ധ്യാനിക്കുകയും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.
Every Saturday we had a half day, every Saturday half day of fasting and prayer.
എല്ലാ ശനിയാഴ്ചയും മുടങ്ങാതെ പകുതി ദിവസം ഉപവാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു.
And there were thousands of us who did all this.
അങ്ങനെ ആയിരക്കണക്കിന് വിശ്വാസികൾ ആ വിഭാഗത്തിൽ ഉണ്ടായിരുന്നു.
But I found that they were jealous, they fought, they quarreled, they loved money.
എന്നാൽ ഇതെല്ലാം
they were just like unbelievers in their behavior.
ഈ കാര്യങ്ങളെല്ലാം വളരെ നിഷ്കർഷയോടെ ചെയ്തു വരുമ്പോഴും ആ സഭയിലുള്ള നൂറുകണക്കിന് വിശ്വാസികൾ തമ്മിൽ തല്ലുന്ന ഒരു അസൂയാലുക്കളും മറ്റ് ആരെയും പോലെയായിരുന്നു.
I was confused.
ഇതെന്നെ ആകെ ചിന്താക്കുഴപ്പത്തിലാക്കി.
It is so much of kneeling and praying and reading the Bible doesn't make a person spiritual, then what is the secret?
ഞാൻ എന്റെ കൊച്ചു മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി, മുടങ്ങാതെ ഇത്രയധികം സമയം മുട്ടിന്മേൽ നിൽക്കുകയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്നത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നില്ലെങ്കിൽ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്?
I know times in my life when I have spent 10 minutes with a godly man and it has affected me sometimes for life.
എനിക്ക് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുവാൻ കഴിയും, ചിലപ്പോൾ ദൈവത്തെ അറിയുന്ന ഒരു മനുഷ്യനുമായി 10 മിനിറ്റ് സമയം ചെലവഴിച്ചതിന് ശേഷം എന്റെ ജീവിതത്തെ ആ 10 മിനിറ്റ് എത്ര അധികം ഒരുപക്ഷെ ജീവിതത്തെ കാലത്തേക്ക് മുഴുവനും സ്വാധീനിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്.
10 മിനിറ്റ്സ് വിത്ത് എ ഗോഡ്ലി മാൻ കാൻ ചേഞ്ച് അവർ ലൈഫ്. കൻ യു ഇമാജിൻ ഹൗ മച്ച് വിൽ ഹാപ്പൻ ഇഫ് യു സ്പെൻഡ് 10 മിനിറ്റ്സ് വിത്ത് ഗോഡ്.
ഒരു ദൈവമനുഷ്യനോട് 10 മിനിറ്റ് ചെലവഴിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് അത്ര ശക്തമായ സ്വാധീനമുണ്ടാകുമെങ്കിൽ വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ 10 മിനിറ്റ് ചെലവഴിച്ചാൽ എത്ര അധികമാണ് നിങ്ങളുടെ ജീവിതം മാറേണ്ടത്.
Why is it these people were not changed even though they spent half an hour with God, with the Bible and prayer?
മുടങ്ങാതെ അരമണിക്കൂർ രാവിലെയും വൈകിട്ടും ബൈബിള് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതം എന്തുകൊണ്ട് വ്യത്യാസപ്പെടുന്നില്ല?
The Lord gave me the answer.
കർത്താവ് എനിക്ക് മറുപടി തന്നു.
The Lord said they are not spending time with me, they are just reading the Bible.
അവരെ എനിക്ക് തന്ന മറുപടി എന്താണെന്നറിയാമോ? അവര് എന്നോടൊപ്പമല്ല സമയം ചെലവഴിക്കുന്നത്, അവരങ്ങനെ മുട്ടിന്മേൽ നിന്ന് ബൈബിൾ വായിക്കുന്നതേ
ഉള്ളൂ.
മുടങ്ങാൻമേൽ നിൽക്കുന്ന അവരുടെ കയ്യിൽ കെമിസ്ട്രിയുടെ പുസ്തകമാണോ ബൈബിൾ ആണോ ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല.
You can read your chemistry book on your knees also. It's a little uncomfortable, but you can do it.
മുട്ടിന്മേൽ നിന്നുകൊണ്ട് പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉറക്കം വരുമ്പോഴായിരിക്കും ഉറങ്ങാതിരിക്കാനായിട്ട് മുട്ടുമേൽ നിന്നുകൊണ്ട് കെമിസ്ട്രി പുസ്തകം വായിച്ചുകൂടി അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനെ കെമിസ്ട്രി പുസ്തകം മുട്ടിൽ നിന്ന് വായിച്ചതുകൊണ്ട് നിങ്ങൾ ആത്മീയരാകുമോ?
There's a lot of difference between seeking God in prayer and praying.
ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അന്വേഷിക്കുന്നതും വെറുതെ പ്രാർത്ഥിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്.
There's a lot of difference between seeking God in the scriptures and just studying the scriptures.
അതുപോലെ തന്നെ തിരുവെഴുത്തുകളിൽ വലിയവനായ ദൈവത്തെ അന്വേഷിക്കുന്നതും വെറുതെ ഇതൊരു പഠനഗ്രന്ഥമാക്കി തീർക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്.
A lot of you can have a good conscience that I prayed today, I read the Bible today.
നിങ്ങൾ പലരും ഒരു നല്ല മനസാക്ഷിക്ക് വേണ്ടി പറയുന്നവരാണ്, ഇന്ന് ഞാൻ വചനം വായിച്ചു പ്രാർത്ഥിച്ചു.
That's like saying I read the chemistry book for half an hour this morning.
ഇന്ന് രാവിലെ ഞാൻ കെമിസ്ട്രി പുസ്തകം അരമണിക്കൂർ വായിച്ചു എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു?
യു മേ നോട്ട് ഹാവ് കോൺടാക്ടഡ് ഗോഡ് അറ്റ് ഓൾ.
ഒരുപക്ഷെ അരമണിക്കൂർ സമയത്തിനിടയിൽ നിങ്ങൾ ദൈവമായിട്ട് ഒരു നിമിഷം പോലും ബന്ധപ്പെട്ട് കാണണമെന്നില്ല.
ഇറ്റ്സ് ലൈക്ക് എ ലോട്ട് ഓഫ് പ്രേയേഴ്സ് ലൈക്ക് എ പേഴ്സൺ വിത്ത് എ ടെലിഫോൺ.
ഒരുപാട് പേരുടെ പ്രാർത്ഥന ഒരാൾ ടെലിഫോണിന്റെ റിസീവറും പിടിച്ച് നിൽക്കുന്ന പോലെയാണ്.
ലൈൻ ഇസ് എൻഗേജ് ബട്ട് ഹി സ്റ്റിൽ ഹോൾഡിംഗ് ഇറ്റ് ഫോർ ഹാഫ് ആൻ അവർ.
നമുക്ക് ചിലപ്പോൾ അനുഭവം ഉണ്ടായിട്ടില്ലേ, ടെലിഫോൺ എടുത്ത് നമ്മൾ നമ്പറൊക്കെ ഡയൽ ചെയ്തു, പക്ഷേ എൻഗേജ് ശബ്ദമാണ് കേൾക്കുന്നത്. അരമണിക്കൂർ അങ്ങനെ അങ്ങ് പിടിച്ചോണ്ടിരിക്കുകയാണ്, എൻഗേജ്.
സെൻസിബിൾ പേഴ്സൺ വിൽ പുട്ട് ഇറ്റ് ഡൗൺ ഇഫ് ഇറ്റ്സ് എൻഗേജ് ബട്ട് ഹി ഈസ് ഹോൾഡിംഗ് ഓൺ.
സുബോധമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു അഞ്ചു മിനിറ്റൊക്കെ അങ്ങനെ എൻഗേജ്ഡ് ആണെങ്കിലും റിസീവർ താത്തു വെക്കുകയില്ല. പക്ഷെ ഈ മനുഷ്യൻ അരമണിക്കൂർ ഇങ്ങനെ
പിടിച്ചോണ്ടിരിക്കുകയാണ്.
കാരണം അവന്റെ മനസാക്ഷി അവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ദിവസം കുറഞ്ഞ പക്ഷം അരമണിക്കൂറെങ്കിലും ടെലിഫോൺ റിസീവർ ഇങ്ങനെ
പിടിച്ചുകൊണ്ടിരിക്കണം.
അനേകരുടെ പ്രാർത്ഥന ഇതുപോലാണ്, ദിവസം കുറഞ്ഞ അരമണിക്കൂറെങ്കിലും
പ്രാർത്ഥിച്ചിരിക്കണം.
നിങ്ങൾക്ക് ദൈവവുമായി ഒരു ബന്ധം ആ സമയത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാലും ഇല്ലെങ്കിലും അരമണിക്കൂർ പ്രാർത്ഥിച്ചിരിക്കണം.
ഇറ്റ്സ് എ റിച്വൽ.
ഇതൊരു വെറും ചടങ്ങാണ്.
ഇഫ് യു ലിസൺ ടു ഗോഡ് ഫോർ 1 മിനിറ്റ് ദാറ്റ് ചേഞ്ച് യുവർ ഹോൾ ഡേ.
നിങ്ങൾ ഒരു മിനിറ്റ് ദൈവത്തെ ശ്രദ്ധിച്ചാൽ, ദൈവം നിങ്ങളോട് ഒരു മിനിറ്റ് സംസാരിച്ചാൽ, അത് നിങ്ങളുടെ ജീവിതത്തെ നിശ്ചയമായും
വ്യത്യാസപ്പെടുത്തും.
ദാനിയേല് ദൈവത്തെ അന്വേഷിക്കുകയാണ് നാം വായിക്കുന്നത്. അവൻ പ്രാർത്ഥിച്ചു.
ഹി ഫാസ്റ്റഡ്.
അവൻ ഉപവസിച്ചു.
Not a question of how many times he fasted. He contacted God through fasting.
ഒരാഴ്ചയിൽ എത്ര തവണ ഉപവസിച്ചു എന്നുള്ളതല്ല അവനെ സമയത്ത് അവൻ പ്രധാനം. അവന്റെ ഉപവാസത്തിൽ അവൻ ദൈവവുമായി ബന്ധപ്പെട്ടു.
It says he set his face, verse 3, to seek God with prayer and fasting.
മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത് പ്രാർത്ഥനയോടും യാതയോടും കൂടി അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് തന്റെ മുഖം തിരിച്ചു. തന്റെ പാപം അവനെ തന്നെ കൂടി ഉൾപ്പെടുത്തി തന്റെ ജനത്തിനു വേണ്ടി കൂടി അവൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തു. അവന്റെ പ്രാർത്ഥന വാചകം ശ്രദ്ധിക്കണം. നിന്റെ ജനമായ ഇവർ ഈ ജനം പാപം ചെയ്തുവെന്നല്ല. കർത്താവെ, കഴിഞ്ഞ 70 വർഷം എത്ര വിശുദ്ധനായി ഞാൻ ജീവിച്ചു എന്നെനിക്കറിയാമല്ലോ, പക്ഷെ ഇവരാണ് പാപികൾ എന്നല്ല അവൻ പ്രാർത്ഥിക്കുന്നത്. അവൻ പറയുന്നത് ഞാൻ ഉൾപ്പെടെ പാപം
ചെയ്തിരിക്കുന്നു.
എട്ടാം വാക്യത്തിൽ അവൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്കുള്ളത് ലജ്ജ തന്നെയാണ്.
Verse 20, I was speaking, praying and confessing my sin and the sin of my people.
ഇരുപതാം വാക്യത്തിൽ തന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പിന്നെ ദാനിയേൽ എഴുതി വച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എന്റെ പാപവും എന്റെ ജനമായ ഇസ്രായേലിന്റെ പാപവും ഏറ്റുപറയുകയും ചെയ്തു. ദീർഘസമയം പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു.
Gabriel came to him in verse 21.
21 വാക്യത്തിൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഗബ്രിയേൽ ദൂതൻ അവന്റെ അടുക്കൽ അയക്കപ്പെടുന്നു.
And said in verse 23, as soon as you started to pray, God issued a command, and I have come to tell you.
23 വാക്യം ശ്രദ്ധിക്കുക. ഗബ്രിയേൽ അവനോട് പറയുകയാണ്, നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയ സമയത്ത് തന്നെ നിന്റെ അടുക്കൽ വരുവാൻ ദൈവം എനിക്ക് കൽപ്പന തന്നു.
No, the command was issued.
ഒരു കൽപ്പന ദൈവം അവന് നൽകി.
God issued a command for the nation, the Jews, to go back to Jerusalem.
പ്രവാസത്തിലായിരുന്ന യഹൂദന്മാർ, ഇസ്രയേൽ, അവർ മടങ്ങി യെരുശലേമിലേക്ക് പോകാനുള്ള ദൈവത്തിന്റെ തീർപ്പ് കൽപ്പന ആ സമയത്ത് പുറപ്പെട്ടു.
He issued a command to King Cyrus to give an order that the Jews can go back.
ബാബിലോണിലെ രാജാവിന് ഈ ജനത്തെ
വിട്ടയക്കുവാൻ,
മേദ്യ പാർശ്യ രാജാവിന് ജനത്തെ വിട്ടയക്കുവാനുള്ള കൽപ്പന ദൈവം നൽകിക്കഴിഞ്ഞു. എസ്രായുടെ പുസ്തകത്തിലാണ് നാം അത് കാണുന്നത്. എന്നാൽ ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കാര്യം സംഭവിച്ചത്.
He was the man who made God give the command to Cyrus to release the people.
രാജാവിന് ജനത്തെ വിട്ടയക്കുവാനായിട്ട് ഒരു കൽപ്പന ദൈവം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം ചലിപ്പിച്ചവനായിരുന്നു ദാനിയേൽ.
Let me show you that verse in Ezra.
Israile aa vakyam onu sathikkam.
Chapter 1 verse
1. Israile pustakam 1st adhyayam 1st vakyam sangirthanangalkku munpa yobina munpa.
First year of Cyrus king of Persia, in order to fulfill the word of the Lord by the mouth of Jeremiah, the Lord stirred up the spirit of Cyrus king of Persia So he sent a proclamation saying that people can go back to Jerusalem.
Jeremiah mukhandram undaya yehovayude arulappadu nivrthiyaagindathu paasthi rajavaya koreshinte onnam aandile yehova paasthi rajavaya koreshinte manasine unarthittu avan ninte rajyathe ellavarum oru vilambaram prasasthamaakki rekhamoolavum parasyam cheythu.
Yeah, that was the order to get the people can go back to Jerusalem.
ജനത്തിനെ മടങ്ങി യെരുശലേമിലേക്ക് പോകാം എന്നുള്ള വിളംബരം ആയിരുന്നു.
ഇവിടെ
നാം വായിക്കുന്നത് എന്താണ്? യഹോവയായ കർത്താവ് ഈ രാജാവിന്റെ കോരസിന്റെ മനസ്സിനെ ഉണർത്തി. ദൈവം എന്തുകൊണ്ടാണ് അത് ചെയ്തത്? ദാനിയേൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ
പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചു, ഫലം എന്താണ്? കോരസിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. ദാനിയേലിന് അപ്പോൾ ആ കാര്യം അറിഞ്ഞുകൂടായിരുന്നു. ദാനിയേല് യെരുശലേമിലേക്ക് മടങ്ങി പോയില്ല. അവൻ അതിന് വളരെ വൃദ്ധനായി കഴിഞ്ഞിരുന്നു.
He was the man who stood behind the scenes and prayed and started that movement back.
എന്നാൽ പിറകിൽ മറഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ ശ്രദ്ധിക്കുന്ന മനുഷ്യനായിരുന്നു അവൻ.
He started these habits when he was a young man.
എന്നാൽ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ അവൻ തുടങ്ങിയ അവന്റെ രീതികളായിരുന്നു ഈ ഉപവാസവും പ്രാർത്ഥനയും ദൈവത്തെ
അന്വേഷിക്കുന്നതും.
ദാനിയേലിന്റെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം.
You know, when he was selected by the king for this very important job.
ബാബിലോണിലെ സുപ്രധാനമായിരിക്കുന്ന ഈ ജോലിക്ക് വേണ്ടി രാജാവിനാൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ
there's a lovely verse here for all young people in Daniel 1 verse 8.
ദാനിയേലിന്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ ചെറുപ്പക്കാരായ എല്ലാവർക്കും വേണ്ടി വളരെ മനോഹരമായിരിക്കുന്ന ഒരു വാക്യമുണ്ട്.
I told you the three habits Daniel had. Daniel read the Bible, praying and fasting. He started as a young man.
ദാനിയേലുണ്ടായിരുന്ന മൂന്ന് വിശേഷ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ. ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ പരിശോധിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക.
I would encourage all of you young people to develop those three habits.
ചെറുപ്പക്കാരായ എല്ലാവരെയും ഞാൻ ഉത്സാഹിപ്പിക്കട്ടെ, നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ വിശേഷ ഗുണങ്ങൾ നിങ്ങൾ വളർത്തിയെടുക്കണം. ഇതെല്ലാം മനസാക്ഷിയുടെ ഒരു തൃപ്തിക്ക് വേണ്ടി ചെയ്യുവാൻ മാത്രമല്ല ഞാൻ പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുവാനായി ഈ മാധ്യമങ്ങൾ
ഉപയോഗിക്കുക. To do the decision he took in verse 8 here.
തിരുവചന ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെയും ഈ എട്ടാം വാക്യത്തിൽ താൻ എടുത്ത തീരുമാനം എടുക്കത്തക്കവണ്ണം താൻ ശക്തനായി തീർന്നു.
When everybody around him was compromising and eating things that God said should not be eaten.
തന്നോടൊപ്പം യെരുശലേമിൽ നിന്ന് പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി എല്ലാവരും ഒത്തുതീർപ്പുകാരായിട്ട് രാജാവ് കൊടുക്കുന്ന ഏത് മലിനമായ ഭക്ഷണമാണെങ്കിലും തിന്നുകൊണ്ടിരുന്ന സമയത്ത്
There were certain foods that the Lord said in Leviticus 11 must not be eaten.
ലേവ്യ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നാം കാണുന്ന പോലെ കർത്താവ് തന്റെ ജനത്തിന് നിഷേധിച്ചിരുന്ന ചില പ്രത്യേക ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ലഹരിയുള്ളതാക്കി ഉളവാക്കുന്ന വീഞ്ഞ് അത് കുടിക്കരുതെന്ന് മാത്രമല്ല അത് നോക്കു പോലും ചെയ്യരുതെന്ന് സദൃശവാക്യത്തിൽ കാണുന്നു. ദാനിയേൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഈ തിരുവെഴുത്തുകളും കൽപ്പനകളും അറിഞ്ഞിരുന്ന മറ്റ് യഹൂദന്മാർ ബാലന്മാർ
He said, we're in Babylon now. We can't follow all those principles that in the wilderness Moses taught 1,000 years ago.
അവർ പലരും പറഞ്ഞു കാണും, ഞങ്ങളിപ്പോൾ യെരുശലേമിലല്ല ബാബിലോണിലാണല്ലോ, 1,000 വർഷങ്ങൾക്ക് മുൻപ് മോശ എന്ന് പറയുന്ന മനുഷ്യൻ തുടങ്ങി വെച്ചതായ പറഞ്ഞ കൽപ്പനകളൊക്കെ ഇവിടെ പാലിക്കുവാൻ സാധിക്കില്ല.
We have to adjust according to our society and in our generation.
ഈ തലമുറയ്ക്കനുസരിച്ചും നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിന് ഒത്തവണ്ണവും ഒക്കെ നമ്മുടെ ദിനചര്യകളൊക്കെ ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമല്ലേ? ഇന്നും അനേക ക്രിസ്ത്യാനികളും ഈ മാതിരി സംസാരിക്കാറില്ലേ? ഏറ്റവും ചെറിയ ഒരു കാര്യം, ഒരു ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ ആയിക്കൊള്ളട്ടെ, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ അത് അനുഷ്ഠിക്കും എന്ന് ദാനിയേൽ നിർണയിച്ചു.
Your obedience is tested in small things, not in big things.
നിങ്ങൾക്ക് ഈ കാര്യം അറിയാമോ? ദൈവം നിങ്ങൾക്ക് അനുസരണമുണ്ടോ ഇല്ലയോ എന്ന് യഥാർത്ഥത്തിൽ ഉറപ്പാക്കുന്നത് ചെറിയ കാര്യങ്ങൾ നിങ്ങൾ അനുസരണമുള്ളവരാണോ എന്ന് നോക്കിയാണ്.
We can all obey God in the big things.
വലിയ വലിയ കാര്യങ്ങളിൽ നമുക്കെല്ലാം ദൈവത്തെ അനുസരിക്കാൻ മനസ്സാണ് ഇഷ്ടമാണ്.
Small, small things in scripture.
എന്നാൽ തിരുവചനത്തിലുള്ള ഏറ്റവും ചെറിയ കൽപ്പനകൾ,
your obedience is tested.
അങ്ങനെയുള്ള ചെറിയ കൽപ്പനകൾ അനുസരിക്കുന്നതിലാണ് നിങ്ങളുടെ അനുസരണം ശോധന
ചെയ്യപ്പെടുന്നത്. Daniel decided. He was the only one at the table who refused to eat that food and drink that wine.
രാജാവിന്റെ തീൻമേശയുടെ മുൻപിലിരിക്കുമ്പോൾ മറ്റെല്ലാവരും ഏത് ഭക്ഷണവും കഴിക്കുമ്പോൾ ദാനിയേൽ മാത്രമായിരുന്നു രാജാവിന്റെ ഭോജനം നിഷേധിച്ചത്.
When Daniel took a stand like that,
അങ്ങനെ ഒരു നിലപാട് ചെറുപ്പക്കാരനായ ദാനിയേൽ എടുത്തപ്പോൾ
there were three other young men, Shadrach, no, their names were Hananiah, Mishael, and Azariah. verse 7, they also joined with Daniel in the stand he took.
Daniel thairyapooram angane oru nilapaadu eduthappol avante kooda moonu matra chirupakkar Hananiyav, Mishael, Azariyav ennivarum ee theermanam konde utsaahippikkappettu adhe nilapaadu eduthu.
We know them by their new Babylonian names of Shadrach, Meshach and Abednego.
നാം അവരെ സാധാരണ അറിയുന്നത് ബാബിലോണിൽ അവർക്ക് ലഭിച്ച പുതിയ പേരിനാലാണ്, ശദ്രക്, മേശക്, അബേദ്നെഗോ.
Those three people did not have the courage to stand on their own.
എന്നാൽ ഈ മൂന്ന് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തനിയെ ഒരു നിലപാടെടുക്കാനുള്ള ധൈര്യമില്ലായിരുന്നു.
But they said, if one man takes a stand, we'll join him.
അവർ മനസ്സിൽ പറഞ്ഞ കാര്യം ഇതായിരിക്കണം, ഏതെങ്കിലും ഒരുവൻ ഒറ്റ വ്യക്തി ഒരു നിലപാടെടുത്ത് ധൈര്യമായി നിന്നാൽ ഞങ്ങളും കൂടാം.
So when Daniel took a stand, these three joined them.
അതുകൊണ്ടാണ് ദാനിയേല് ധൈര്യപൂർവ്വം ദൈവത്തിന് മുമ്പ് നിലപാടെടുത്തപ്പോൾ ഈ ചെറുപ്പക്കാരും അവനോട് കൂടി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ബാബിലോണിൽ ആ സമയത്ത് നാലു പേര് മാത്രമുള്ള ഒരു കൊച്ചു
സഭയുണ്ടായിരുന്നു.
ദൈവത്തിന്റെ വഴി എപ്പോഴും അങ്ങനെയാണ്.
ഐ ബിലീവ് ദാറ്റ് ഓൾ അക്രോസ് ഇന്ത്യ ദേർ ആർ മെനി ഷദ്രക്, മിശാക് ആൻഡ് അബേദ്നെഗോ.
ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു, ഇന്ത്യയിലുടനീളം വിവിധ സ്ഥലങ്ങളിൽ ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ പോലെ കർത്താവിനെ സ്നേഹിക്കുന്ന ഭയപ്പെടുന്ന ചെറിയ ചെറിയ കൂട്ടങ്ങൾ. അവർ ബാബിലോണിലാണ് ഇരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ബാബിലോണിൽ എന്റെ ജനമേ അവിടെ നിന്ന് പുറപ്പെട്ട് വരിക. അത് പഠിപ്പിക്കുന്നത് എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? എന്റെ ജനമേ എന്ന് വിളിച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. കർത്താവിന്റെ ചില മക്കൾ ബാബിലോണിൽ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് പക്ഷെ അവര് ഈ കർത്താവിന്റെ വ്യക്തമായ അവർ വെളിയിൽ വരാത്തതിന്റെ കാരണം ചന്ദ്രക്, മേശക്, അബേദ്നെഗോവിനെ പോലെ സ്വയമേ അങ്ങനെ ചെയ്യുവാനുള്ള ധൈര്യം അവർക്കില്ല. അവരെല്ലാവരും ഒരു ദാനിയേൽ വരുവാൻ, എഴുന്നേൽക്കുവാൻ
കാത്തിരിക്കുകയാണ്.
നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ പോലെ പലരും ഉണ്ടാകാം.
If you become a Daniel, they will come to you.
നിങ്ങൾ ദാനിയേലിനെ പോലെ ആയി തീരുകയാണെങ്കിൽ അവർ നിന്നോടൊപ്പം ചേരുവാനിടയാകും.
You also become a compromiser.
എന്നാൽ നീയും ഒരു ഒത്തുതീർപ്പുകാരനായി തീരുകയാണെങ്കിൽ,
you are afraid of being called a false prophet or a false teacher or something like that.
തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ഒരുവനെന്നോ ഒരു കള്ളപ്രവാചകനെന്നോ ഒക്കെയുള്ള പേര് നിനക്ക് കിട്ടുമോ എന്ന് നീ ഭയപ്പെടുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ചിലർ അവിടെ ഉണ്ടെന്നുള്ളത് ഒരിക്കലും കണ്ടെത്തുകയില്ല.
നിങ്ങളുമായി
ബന്ധപ്പെടുന്ന നിങ്ങളുടെ പട്ടണത്തിലെ, ഗ്രാമത്തിലെ മറ്റ് ക്രൈസ്തവർക്ക് മനസ്സിലാകണം, നിനക്ക് വ്യക്തമായ ചില ബോധ്യങ്ങൾ ഉണ്ടെന്ന്.
യു വിൽ നോട്ട് കോംപ്രമൈസ്.
ആ ദൈവിക ബോധ്യങ്ങൾക്ക് വിട്ടുവീഴ്ച കാണിപ്പാൻ നീ തയ്യാറില്ല എന്നവർ ഗ്രഹിക്കുന്നു. നീ വഞ്ചിക്കുന്നവനല്ല എന്നവർ
അറിയണം.
ചെറിയ കാര്യങ്ങൾ പോലും ദൈവകൽപ്പനകൾ ലംഘിക്കുവാൻ നിന്നെ കിട്ടുകയില്ല എന്നവർ അറിയണം.
ഡാനിയൽ ഓണർഡ് ഗോഡ്.
ദാനിയേൽ ദൈവത്തെ മാനിച്ച മനുഷ്യനായിരുന്നു.
ഗോഡ് ഓണർഡ് ഹിം.
അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവവും ദാനിയേലിനെ മാനിച്ചു.
യു റീഡ് ഇൻ ചാപ്റ്റർ 2 അഗൈൻ ആസ് എ യങ് മാൻ.
ദാനിയേലിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ചെറുപ്പക്കാരനായ ദാനിയേലിനെ കുറിച്ച് നാം വീണ്ടും വായിക്കുന്നു.
നെബുക്കദ്നേസർ ഹാഡ് എ ഡ്രീം.
രാജാവായിരുന്ന നെബുക്കദ്നേസറിന് രാത്രി ഒരു സ്വപ്നമുണ്ടായി.
And he called all the wise men and said, "Can you give me the interpretation?"
ബാബിലോണിലെ ജ്ഞാനികളായിരിക്കുന്ന എല്ലാവരെയും ഈ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ നെബുക്കദ്നേസർ വിളിച്ചു.
Nebuchadnezzar knew that these clever fellows will just give me some interpretation and say it is from God.
നെബുക്കദ്നേസർ അറിയാമായിരുന്നു, ഈ മിടുക്കന്മാരായിരിക്കുന്ന, തന്ത്രശാലികളായിരിക്കുന്ന അവന്റെ ആളുകള് എന്തെങ്കിലുമൊക്കെ ഒരു വ്യാഖ്യാനം പറഞ്ഞേച്ച് അവനെ കളിപ്പിക്കാൻ ശ്രമിക്കുന്നു.
So he was a clever man, Nebuchadnezzar.
അതുകൊണ്ട് രാജാവ് വളരെ ബുദ്ധിമാനായൊരു മനുഷ്യനായിരുന്നു.
He said, "If you are really from God, you first tell me the dream which I saw, then I'll really believe that you are from God."
അവന്റെ മന്ത്രവാദികളോടും ആഭിചാരക്കാരോടും ശുദ്രക്കാരോടും ഒക്കെ പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവികമായിരിക്കുന്ന സിദ്ധിയുള്ളവരാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ കണ്ട സ്വപ്നം ഏതാണെന്ന് ആദ്യം പറ, പിന്നെ വ്യാഖ്യാനം പറഞ്ഞാൽ.
God can give you the interpretation, he can give you the dream also, right?
രാജാവ് പറഞ്ഞ ശരിയല്ലേ, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ദൈവത്തിന് നിങ്ങൾക്ക് നൽകാൻ കഴിയുമെന്ന് വരികിൽ സ്വപ്നം എന്താണെന്ന് അറിയിക്കാനും കഴിയുകയില്ലേ? അവര് പറഞ്ഞു, ഇത് ഇത്ര വിഷമമുള്ള
കാര്യം.
ഇന്നുള്ള കള്ളപ്രവാചകന്മാരെ പോലെയും പ്രസംഗികളെ പോലെയുമാണ് ഇവരും.
യങ് ഡാനിയേൽ.
എന്നാൽ ചെറുപ്പക്കാരനായ ദാനിയേൽ,
അവൻ പറഞ്ഞു, എനിക്കൊരല്പം സമയം തന്നാൽ മതി, ഞാൻ പറയാം.
And he went and sought God, not alone, but along with his three friends.
നാം തുടർന്ന് കാണുന്ന കാര്യം, അവൻ തനിയെ പോയി ദൈവത്തെ അന്വേഷിച്ചു എന്നല്ല, തനിക്ക് കൂട്ടായ്മയ്ക്ക് ലഭിച്ച ഈ മൂന്ന് സ്നേഹിതന്മാരെ കൂടെ കൂട്ടി ഒരുമിച്ച് അവർ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചു.
And it says here they began to seek God.
ഇവിടെ നാം കാണുന്നത് അവർ ദൈവത്തെ അന്വേഷിപ്പാൻ തുടങ്ങി.
And God revealed it to them.
ദൈവം അവർക്ക് ഈ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു.
And he explained it to the king.
ദാനിയൽ ചെന്ന് രാജാവിനോട് ഈ സ്വപ്നം വിശദീകരിച്ചു.
And he said, it's God who revealed it to me, not because of any great cleverness in my part.
ദാനിയേൽ കാര്യവും സാക്ഷിക്കുണ്ടായി, സ്വർഗ്ഗത്തിലെ ദൈവമാണ് ഈ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത്, എന്റെ സ്വന്തം കഴിവോ സിദ്ധിയോ അല്ല.
See what he says, so that you may know, verse 28 of chapter 2, that there is a God in heaven.
28-ാം വാക്യത്തിൽ ദാനിയേൽ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക, എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് രാജാവെ തിരുമനസ്സുകൊണ്ട് അറിയേണ്ടതിന്.
God really stood by these four young people.
സ്വർഗത്തിലെ ദൈവം ചെറുപ്പക്കാരായി നാലു പേരോടൊപ്പം നിന്നു എന്ന് നാം അറിയണം.
He made them face difficult situations in which they took a stand, and he showed them how he could honor them.
ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളെ നേരിടുവാൻ ദൈവം അവർക്ക് അവസരം കൊടുത്തു. എന്നാൽ അവർ ദൈവത്തിന്റെ പക്ഷത്ത് ഒരു നിലപാടെടുത്തപ്പോൾ ദൈവം അവരെ മാനിക്കുവാൻ ഇറങ്ങി വന്നു. അങ്ങനെയാണ് ദൈവം നമ്മെയും
അഭ്യസിപ്പിക്കുന്നത്.
ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം നേരിടുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു. അവിടെ നാം ദൈവത്തിന്റെ പക്ഷത്തൊരു നിലപാടെടുത്താൽ ദൈവം നമ്മെ മാനിക്കുക തന്നെ
ചെയ്യും.
മറ്റൊരു വിഷമഘട്ടത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകും. അവിടെയും കർത്താവിനായി നിലവാരം ദൈവം നമ്മെ സഹായിക്കുകയും നാം ദൈവത്താൽ മാനിക്കപ്പെടുകയും
ചെയ്യും.
അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരിയായിട്ട് നിങ്ങൾ നേരിടുമ്പോൾ കർത്താവിനായിട്ട് ഒരു നിലപാടെടുക്കുക. നിങ്ങൾ തനിയാണെങ്കിലും ഭയപ്പെടേണ്ട.